ദിവസങ്ങളിൽ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. 86 സങ്കീർത്തനം, സാം നമ്പർ 86. 86 സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സാം നമ്പർ 86. ഓക്കെ. യഹോവേ, ചെവി ചായ്ക്കണമേ, എനിക്ക് ഉത്തരം വേണമേ, ഞാൻ എളിവനും ദരിദ്രനുമാകുന്നു. കർത്താവേ, എന്നോട് കൃപയുണ്ടാകണമേ, ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ, നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലുവുമാകുന്നു. നീ എനിക്ക് ഉത്തരമല്ലുകയാൽ എൻ്റെ കഷ്ടദിവസത്തിൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, നീ ഉണ്ടാക്കിയ സകല ജാതികളും തിരുമുമ്പിൽ വന്ന് നമസ്കരിക്കും. അവർ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും. യഹോവേ, നിൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞാൻ നിൻ്റെ സത്യത്തിൽ നടക്കും. നിൻ്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രഹമാക്കണമേ. എന്നോടുള്ള നിൻ്റെ ദയ വലിയതയല്ലോ. നീ എൻ്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. നീയോ കർത്താവേ, കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു. ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും ഉള്ളവൻ തന്നെ. ഒടുവിൽ രണ്ട് വാക്കുകൾ ചേർന്ന് വായിക്കാം. എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപയുണ്ടാകണമേ, എൻ്റെ ദാസനെ ശക്തി തന്ന് ദാസിയുടെ പുത്രൻ രക്ഷിക്കണമേ, എന്നെ പായിക്കുന്നവർക്കുണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം തരണമേ. യഹോവേ, നിന്നെ സഹായിച്ച് ആശ്വസിപ്പിച്ചിരിക്കുന്നുവല്ലോ. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വമർപ്പിക്കാം. നമ്മുടെ വായിച്ച ഒടുവിലത്തെ രണ്ട് വാക്യങ്ങളെങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപയുണ്ടാകണമേ, നിൻ്റെ ദാസന് നിൻ്റെ ശക്തി തന്ന്. എന്താണ് ദൈവദാസന്മാരുടെ, ദൈവദാസിമാരുടെ പ്രത്യേകത എന്താ? ദാസന്മാരുമുണ്ട്, ദാസിമാരുമുണ്ട്. ദൈവദാസന്മാരുടെയും ദൈവദാസന്മാരുടെയും പ്രത്യേകത അവരുടെ ശക്തി, അവരുടെ ബലം ആരാണ്? ദൈവത്തിൽ നിന്നാണ്. ഇവിടെ ദാവീദ് പറയുന്നത് എന്താണ്? നിൻ്റെ ദാസന് ശക്തി തന്ന്. ആ അപ്പം രാജാവാണെങ്കിലും പ്രഭുവാണെങ്കിലും രാജസ്ഥാനത്തിരുന്നാലും ആരുടെ ശക്തി ആവശ്യമാ? പറഞ്ഞാട്ടെ, ഏത് പോസ്റ്റ് വഹിച്ചാലും ഏത് പൊസിഷനിലിരുന്നാലും എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ശക്തി ഇല്ലെങ്കിൽ വി ആർ എ ബിഗ് സീറോ. എന്നാൽ നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും ഞെരുക്കമുണ്ടെങ്കിലും ആ ഞെരുക്കത്തിൻ്റെ നടുവിലും വേദനയുടെ നടുവിലും രോഗത്തിൻ്റെ നടുവിലും ദൈവത്തോട് ശക്തി ചോദിക്കുന്ന ഒരു ദൈവതരാണെങ്കിൽ ഇന്ന് പകൽക്കാലം അളവില്ലാത്ത ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ പകരപ്പെടും. ഉടബല ഠാവ ശമ്പല, അളവില്ലാത്ത ശക്തി. അവൻ അളന്നു വെച്ച് തരുന്നതല്ല, ലോകം തരുന്ന പോലെ അളന്നു വെച്ച് കുറിവെച്ച് വരവെച്ച് തരുന്ന ദൈവമല്ല. ഉടബല ബരബല ശമ്പല, വരവെച്ച് സ്കെയിൽ വെച്ച് തരുന്ന ദൈവമല്ല. നീ ചോദിച്ചു കൊള്ളുക. വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് വൽക്കാലം ചോദിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി ദൈവം പകർന്നു തരും. പലപ്പോഴും നമുക്ക് മടിയാ ദൈവത്തോട് ചോദിക്കാൻ. മറ്റ് പല കാര്യങ്ങളും നമ്മൾ ചോദിച്ചിട്ട് പോകും, എന്നാൽ മറ്റ് പല കാര്യങ്ങളെയും കൂടെ ഓവർകം ചെയ്യാൻ ഈ ശക്തി മതി, ദൈവം തരുന്ന ബലം മതി. മറ്റ് പല കാര്യങ്ങളുടെ ഓവർകം ചെയ്യാൻ ഈ ശക്തി മതി. ഈ ബലം മതി. ക്ഷീണമുള്ളപ്പോൾ, താഴ്ചയുള്ളപ്പോൾ, വേദനയുള്ളപ്പോൾ ചോദിച്ചു കൊള്ളുക. അവൻ ആ ശക്തിയെ തന്ന് നിങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ദൈവത്തോട് ചോദിക്കുന്നെങ്കിൽ നിശ്ചയമായി ഗ്ലോറി ടു ഗോഡ്. ദൈവത്തോട് ചോദിക്കുന്നെങ്കിൽ, ഇന്ന് വൽക്കാലം ചോദിക്കുന്നെങ്കിൽ, കർത്താവ് ശക്തി തന്ന് നിറയ്ക്കാൻ പോവുകയാണ്, ബലം തന്ന് നിറയ്ക്കാൻ പോവുകയാണ്, ശക്തി തന്ന് നിറയ്ക്കാൻ പോവുകയാണ്. നിന്റെ അവസ്ഥകൾ ക്ഷീണിച്ച അവസ്ഥയായിരിക്കും. മുന്നോട്ട് പോകുന്ന വിഷയങ്ങളുടെ നടുവിൽ ഭാരമുണ്ട്, അല്ല ഞെരുക്കമുണ്ട്. കർത്താവ് എങ്ങനായി തീരുമെന്ന് അറിയത്തില്ല. ഇല്ല, അവൻ തൻ്റെ ദാസന് ശക്തി നൽകുന്ന ദൈവമാണ്. നിന്റെ ദാസന് നിന്റെ ശക്തി തന്ന് നിന്റെ ദാസിയുടെ പുത്രന് രക്ഷിക്കണമേ. ഹല്ലേലൂയ. പെട്ടെന്ന് വരുന്നൊരു പദമല്ല നിന്റെ ദാസിയുടെ. പെട്ടെന്ന് കയറി വരുന്നൊരു പദമൊന്നുമല്ല, വളരെ റെയർലി കയറി വരുന്നൊരു പദമാണ് നിന്റെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരമെങ്ങനെയാണെങ്കിലും ദൈവം തൻ്റെ ജനത്തെ ഓർക്കുന്ന ദൈവമാണ്. അതാ ഞാൻ പറഞ്ഞത്, അതിന് വ്യത്യാസമില്ല. ദാസിയുടെ മകനെയും ദൈവം ഓർക്കും കേട്ടോ. ഇന്ന് വൽക്കാലം ആ ദൈവത്തിൻ്റെ സ്നേഹം ഒന്നുകൂടെ അനുഭവിച്ചറിയാനിടയായിത്തീരട്ടെ. അനവധി വിടുതൽ കർത്താവ് നമ്മുടെ ജീവിതത്തെ, അനവധി അനർത്ഥങ്ങൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ സാക്ഷ്യങ്ങൾ പറയും, അനവധി അനർത്ഥങ്ങൾ, മാതാപിതാക്കൾക്ക് അനേക അനർത്ഥങ്ങൾ വന്നു എങ്കിലും അതിൻ്റെ നടുവിൽ കർത്താവ് നീക്കുപോക്കുകളെ, ആശ്വാസങ്ങളെ കർത്താവ് കൊടുത്തു. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിക്കാം. നനച്ചിരിക്കാത്ത സമയത്ത് അനേക അനർത്ഥങ്ങൾ, പ്രയാസങ്ങൾ, അതിൻ്റെ നടുവിൽ ആശ്വാസമയക്കുന്ന ദൈവമാണ്. വീണ്ടും നമുക്ക് ദൈവങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. തുടർന്നുള്ള സമയങ്ങൾ കർത്താവ് നമ്മളെ അവൻ്റെ സാന്നിധ്യത്തിനുള്ളിൽ മറയ്ക്കട്ടെ. ദൈവത്തിൻ്റെ കൃപകളാൽ നിറയപ്പെട്ട് കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി വീണ്ടും നമ്മളെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. അപ്പോൾ നമ്മുടെ വിഷയങ്ങളെ അറിയുന്നുണ്ട്. ഓ ഹല്ലേലൂയ. ദൈവങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം അപ്പാ. വീണ്ടും ഞങ്ങളെ നടത്തുവാൻ നീ മതിയായ ദൈവം, പരിശുദ്ധനായ ദൈവം, നിത്യനായ നല്ല പിതാവേ, ഞങ്ങൾ നന്ദിയോടെ, നന്ദിയുള്ള ഹൃദയത്തോടെ തിരുവാദങ്കി കർത്താവേ ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ അവസ്ഥകളെ അറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടുന്ന ബലം നീ നിയമിക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ അവസ്ഥകളെ കണ്ട് മനസ്സലിയുന്ന ദൈവമാണ്. ഞങ്ങളുടെ പ്രതിസന്ധിക്കകത്ത്, ഞങ്ങളുടെ രോഗത്തിനകത്ത്, ഞങ്ങളുടെ ക്ഷീണത്തിനകത്ത്, ഹല്ലേലൂയ, ആപത്തിനകത്ത് കൂടെ ഇരുന്ന് ഞങ്ങളെ താങ്ങുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ, നന്ദിയോടെ, നന്ദിയോടെ തിരുനാമത്തിന് മഹത്വം അർപ്പിക്കുന്ന കർത്താവേ, എണ്ണിക്കൂടാത്ത നന്മകൾക്കുണ്ട്. വർണ്ണിപ്പാൻ ഹല്ലേലൂയ, നവപോരാത്ത നന്മകൾക്കുണ്ട് കർത്താവ്. വിടുതൽ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യും. കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാ ശുശ്രൂഷ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. അവങ്ങളുടെ വചനത്തിനും കർത്താവിനോട് സംസാരിക്കണം കർത്താവ്. അവങ്ങളുടെ വേഷയിൽ നിന്ന് പങ്കാളികളാകുവാൻ ഞങ്ങളെ ഇവിടുന്ന് ഒരുക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, തിരുനാമ മഹത്വം എടുക്കണമേ. വ്യത്യസ്ത വിഷയങ്ങളുമായി, വിചാരങ്ങളുമായി ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന ഓരോരുത്തരോടും ആവശ്യമായ ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് പകൽക്കാലം അങ്ങയക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അങ്ങ് കർത്താവേ ഏത് വിഷയങ്ങളുടെ നടുവിലും കർത്താവ് ജീവിക്കുന്നല്ലോ. കർത്താവേ, ഞങ്ങളുടെ ശബ്ദം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ വിഷയത്തിനകത്ത് അവിടെ ഞങ്ങളെ ബലപ്പെടുത്തി മുന്നോട്ട് നടത്തണം ായി പ്രാർത്ഥിക്കുന്നു. തിരുകരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. പ്രാർത്ഥന യാചന എവിടുന്ന് കേട്ടിരിക്കുകയായി സ്തോത്രം. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് മഹത്വമർപ്പിച്ച് ദിവസത്തിലിരിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും പ്രകാരം നമുക്ക് വിശുദ്ധ പകൽക്കാലം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ ദിവസങ്ങളിൽ കൊണ്ടുവന്ന കൃപയ്ക്കായി ഞാൻ കർത്താവിന് സകല മഹത്വവും ബഹുമാനവും അർപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ എത്രത്തോളം ആശ്വാസത്തോടെ, വിടുതലോടെ, സൗഖ്യത്തോടെ ദിവസത്തിന് കടന്നു വരാൻ ഇടയാക്കിയല്ലോ. നമ്മുടെ ആരോഗ്യത്തോടെ, ബലത്തോടെ നടത്തുവാൻ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനെ കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് നൽകിയ ആശ്വാസങ്ങൾ, വിടുതലുകൾ എത്രയോ വലുതാണ്. കർത്താവ് നമുക്ക് ആവശ്യമാകുന്ന വിടുതലുകൾ നൽകി. പ്രിയ മാതാപിതാക്കൾക്കൊക്കെ പ്രിയ ദൈവമക്കളെ സാക്ഷ്യത്തിൽ കൂടെ അറിയിക്കും. അനർത്ഥങ്ങളൊക്കെ ഉണ്ടാകാമായിരുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് പ്രിയപ്പെട്ടവരൊക്കെ താങ്ങി വിടുതലുകൾ കർത്താവ് കൊടുത്തു. വ്യസന കാരണമായി തീരാതെ ദുഃഖത്തിലേക്ക് മാറ്റപ്പെടാതെ കർത്താവ് നിലനിർത്തിയ കൃപകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ആ കർത്താവ് വീണ്ടും നമ്മളെ നടത്തുവാൻ മതിയായ ദൈവമാണ്, കരുണ കാണിപ്പാൻ മതിയായ ദൈവമാണ്, ദയ കാണിപ്പാൻ അവൻ മതിയായ ദൈവമാണ്. നിവൽക്കാലം കർത്താവിൻ്റെ മേശം നമ്മുടെ നടുവേദിൽ നിന്നും പാകവാക്കുകളാകുവാൻ നമ്മളെ തന്നെ ദൈവരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലുമായി തീരട്ടെ. 86 സങ്കീർത്തനം വായിച്ച സങ്കീർത്തനത്തിൽ കൂടെ തന്നെ ചില വേദഭാഗങ്ങൾ വായിച്ച് ലോർഡ് സപ്പറിലേക്ക് കടപ്പാനാണ് ആഗ്രഹിക്കുന്നതിന് മുമ്പായിട്ട് 86 സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇതിൻ്റെ തലക്കെട്ട് തന്നെയുണ്ട്, എന്താണ് ഇത്? ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ് 86 സങ്കീർത്തനം. ഇതിനു മുമ്പുള്ള സങ്കീർത്തനം 85, അതിന് മുകളിലോട്ടുള്ള സങ്കീർത്തനങ്ങളൊക്കെ ഓരോ പുത്രന്മാരുടെ സങ്കീർത്തനമായി നിലകൊള്ളുന്നു. എന്നാൽ 86 ഒരു പ്രാർത്ഥനയായിട്ട് ഇത് ആരംഭിക്കുമ്പോൾ നമുക്കവിടെ ഒരു കാര്യം ചിന്തിക്കണം. അതിൻ്റെ ആരംഭത്തിൽ തന്നെ പറയുന്നു, യഹോവേ ചെവി ചായ്ക്കണമേ, എനിക്ക് ഉത്തരമല്ലേണമേ. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അവിടെ ആരംഭത്തിൽ തന്നെ പറയുകയാണ്. അത് ആരംഭിക്കുന്നത് തന്നെ യഹോവയെ ചെവി ചായ്ക്കണമേ. എന്താണ് ദൈവത്തോട് ഇത്രമാത്രം പറയാൻ ചെവി ചായ്ക്കണം? ലോകത്തിൽ കേൾക്കാൻ ആരുമില്ലേ? ദാവീദ് രാജാവായിട്ടിരിക്കുമ്പോൾ ദാവീദ് പറഞ്ഞാൽ, ഒരു വിഷയം പറഞ്ഞാൽ കേൾക്കാൻ എത്ര പേരായിരിക്കും അല്ലേ? അന്നത്തെ സാഹചര്യത്തിൽ ഇഷ്ടം പോലെ മന്ത്രിമാരുൾപ്പെടെ വലിയ സന്നാഹങ്ങളും കാര്യങ്ങളും ലീഡ് ചെയ്ത് കൊടുക്കുവാൻ, കാര്യങ്ങൾ ക്രമീകരിപ്പാൻ അനേക സമൂഹങ്ങൾ തൻ്റെ ചുറ്റിനുമുണ്ട്. എന്നാൽ താനെപ്പോഴും പറയുന്നത്, ദൈവമേ ചെവി ചായ്ക്കണമേ, ബോ ഡൗൺ ദൈ ഇയർ ഓ ലോർഡ്, ഹിയർ മീ. എന്താണ് ദൈവത്തിൻ്റെ ആ പ്രവൃത്തി ഇത്രമാത്രം അന്വേഷിക്കുന്നത്? കാരണം എന്താണ്? ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ കൂടെ പോയപ്പോൾ, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മുമ്പിൽ വന്നപ്പോൾ, അനവധി പ്രതിസന്ധിക്കകത്തും രോഗത്തിനകത്തും ശത്രുവിൻ്റെ ഹല്ലേലൂയ വെല്ലുവിളിക്കകത്തുമൊക്കെയും ഈ ദൈവമിൻ്റെ പ്രാർത്ഥന ശബ്ദം കേട്ടിട്ടുണ്ട്. അവൻ എൻ്റെ ദീർഘശ്വാസം കേട്ടിട്ടുണ്ട്. അവൻ എൻ്റെ നിലവിളി അറിഞ്ഞിട്ടുണ്ട്. ആ ദൈവം അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിഷയത്തിന് മറുപടി ഉണ്ടെന്ന് ദാവീദ് ഉറച്ചിരുന്നു. ഇപ്പം വലിയവനാകാം ചെറിയവനാകാം, അതിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ചോദിക്കുന്നതിനകത്ത് ദൈവം പ്രത്യേകിച്ച് അവിടെ ഒരു പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് സ്കെയിൽ അവിടെ വെച്ചിട്ടില്ല. അവിടെ വലിയവന് വലിയ പൊസിഷനിലിരിക്കുന്ന ആളാകാം, രാജാവാകാം, ചെറിയവനാകാം, എന്നാൽ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുവാൻ ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നിശ്ചയമായി അവരെ അറിയുന്നൊരു ദൈവമുണ്ടെന്നാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ചെവി ചായ്ക്കണം, എനിക്ക് ഉത്തരമല്ലണമേ? ദാവീദ് അവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ്, ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. ഹല്ലേലൂയ. ഞാൻ എന്തെങ്കിലും ആയി തീർന്നെന്നൊന്നും അല്ല ദാവീദ് അവിടെ പറയുന്നത്. ദാവീദ് പറയുകയാണ്, ഞാൻ എളിയവനാണ്, ഞാൻ ദരിദ്രനാണ്. ഫോർ ഐ ആം പ്യുവർ ആൻഡ് നീഡി. എന്താണ് അവസ്ഥകളിൽ ഇങ്ങനെ പറയാൻ കാര്യം? ഹല്ലേലൂയ. പ്രതികൂല സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ ആയിരുന്ന അവസ്ഥകളിലൊക്കെ ദൈവത്തിൻ്റെ സാമീപ്യം, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ വിടുതൽ ഹല്ലേലൂയ അനുഭവിച്ചറിയുവാനിടയായിട്ടുണ്ട്. ഹല്ലേലൂയ. ഒന്നുമില്ലാതെ ഇരുന്ന അവസ്ഥകളിലും ഹല്ലേലൂയ ഭവനത്തിൻ്റെ അവസ്ഥകളിൽ താൻ ഒറ്റപ്പെട്ട് ആടുകളെയും കൊണ്ട് മേയ്ക്കുവാനായി വനാന്തരങ്ങളിൽ കൂടെ നടക്കുമ്പോഴും ഏകാന്തതയുടെ നടുവിലും ഹല്ലേലൂയ ആരും തന്നെ ഒരു ശബ്ദം കൊണ്ട് ഒരാശ്വാസം കൊണ്ട് തന്നെ ആശ്വസിപ്പിക്കുക ില്ലാത്ത സമയങ്ങളിലും ഈ ദൈവത്തിൻ്റെ കരസ്പർശനം താൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവസാന്നിധ്യത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇപ്പോഴും നാം പറയും, ഞാനോ എങ്ങനെയുള്ളവൻ, ഞാൻ എളിയവനും ദരിദ്രനുമാകുന്നു. ദൈവസ്കരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കുകയാണ്. ദൈവമേ, നീ എന്നെ നടത്തിയ വഴികൾ എൻ്റെ മുമ്പാകെ ഉള്ളൂ, നീ എന്നെ കൊണ്ടുപോയ വഴികൾ മാത്രമേ ഉള്ളൂ, എൻ്റെ മുമ്പിൽ മറ്റൊന്നും എനിക്ക് പറയുവാൻ പുകഴ്ത്തുവാൻ മറ്റൊന്നുമില്ല. ഹല്ലേലൂയ. ഞാനോ എളിയവനും ദുഃഖിതനും ദരിദ്രനുമാകുന്നു. ഹാലലൂയ്യ, ഹാലലൂയ്യ. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അനുഭവിച്ച് ഹാലലൂയ്യ പ്രകാരം സങ്കീർത്തനക്കാരൻ പറയുന്ന അനുഭവങ്ങളാണ് നമുക്കിനി ഉടനീളം കാണാൻ സാധിക്കുന്നത്. ഇവിടെ എളിയവൻ ദരിദ്രനുമാകുന്നു പറയുന്നത്, പിന്നെ അത് കഴിഞ്ഞ് പറയുന്നു, എൻ്റെ പ്രാണനെ കാക്കണമേ, ഞാൻ നിൻ്റെ ഭക്തനാകുന്നു. എൻ്റെ പ്രാണനെ കാക്കണമെന്ന് പറയുന്നതിൻ്റെ അതിന് മുൻസ്ഥാനം കൊടുക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഇത് ചിന്തിക്കണം, എന്താണ്? ഞാൻ നിൻ്റെ ഭക്തനാകുന്നു. പല കാര്യങ്ങൾ അവിടെ പറയാനുണ്ട്. നിൻ്റെ ഭക്തനാകുന്നു പറയുമ്പോൾ സങ്കീർത്തനത്തിലുടനീളം ദൈവത്തോടുള്ള ഭക്തി എന്താണ്? ദൈവത്തെ മുറുകെ പിടിക്കുന്ന അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ട്. അവിടെ നമുക്ക് 109 സങ്കീർത്തനം, നമുക്ക് 109 സങ്കീർത്തനത്തിലേക്ക് ഒന്ന് കടന്നു വരാം. അതിൻ്റെ ദൈവത്തിൻ്റെ ദയ, അവിടെ തനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ദയ അവിടെ കാണാൻ സാധിക്കും. തനിക്ക് വേണ്ടി ഉത്തരം മറളുന്നൊരു ദൈവം, തന്നെ സഹായിക്കുന്ന ദൈവം, താൻ തകർന്നിരിക്കുമ്പോൾ, വിരോധികളാൽ താൻ ഭാരപ്പെടുമ്പോൾ, അല്ലെ, ദൈവത്തിൻ്റെ ദയ ദൈവായിക്കുന്നുണ്ട്. അതിൻ്റെ 109:21, നീയോ കർത്താവായ യഹോവേ, നിൻ്റെ നാമത്തിനടുത്തവണ്ണം എന്നോട് ചെയ്യണമേ, നിൻ്റെ ദയ നല്ലതാകൊണ്ട് എന്നെ വിടുവിക്കണമേ. അപ്പോൾ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരേണ്ട അനുഭവങ്ങളാണ് അവിടെ പറയുന്നത്. നീയോ കർത്താവായ യഹോവേ, നിൻ്റെ നാമത്തിന് അടുത്തവണ്ണം എന്നോട് ചെയ്യണമേ. അപ്പോൾ ഇത്ര കോൺഫിഡൻറ്റോടുകൂടി പറയണമെന്നുണ്ടെങ്കിൽ, ഇത്ര കോൺഫിഡൻ്റായിട്ടൊരു വിഷയത്തിന് മുമ്പാകെ, ഏതൊരു വിഷയമായിക്കൊള്ളട്ടെ, അത്ര കോൺഫിഡൻസോടുകൂടി പറയണമെന്നുണ്ടെങ്കിൽ തൻ്റെ ജീവിതം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് നിൻ്റെ ദയ നല്ലതാകതുകൊണ്ട് എന്നെ വിടുവിക്കണമേ. നിൻ്റെ ദയ നല്ലതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ കൂടെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ആ ദയ ഏറ്റെടുക്കുവാൻ കർത്താവെ എന്നെ ഇടയാക്കിയിട്ടുണ്ട്. ആ മുഖം അന്വേഷിക്കുവാൻ എനിക്ക് ദൈവം തുറന്നു തന്ന അവസ്ഥകളിലൊക്കെ അപ്പാ മറ്റൊന്നും എനിക്ക് കാരണമായി തീർന്നില്ല, മറ്റൊന്നും എനിക്ക് മുഖാന്തരമായി തീർന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഏറ്റെടുക്കുവാൻ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ ഇടയായിട്ടുണ്ട്. അപ്രകാരം 40 സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇപ്രകാരം ഭക്തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എപ്രകാരം താൻ തിന്നോട്ട് പോയി. 40:17 നമുക്ക് കാണാൻ സാധിക്കും, എപ്രകാരം തൻ്റെ ജീവിതത്തിൽ ദൈവം തന്നെ നടത്തിയ. ഹാലല്ല, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നുവെങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. അവിടെയും പറയുകയാണ്, ഈ നാമത്തെ, ഈ ദൈവത്തെ അറിയുവാൻ ഇടയായ കൊണ്ട്, ഈ ദൈവത്തെ അന്വേഷിച്ചത് കൊണ്ട്, ഈ ദൈവത്തെ ഞാൻ ദർശിച്ചത് കൊണ്ട്, ഈ ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിച്ചത് കൊണ്ട്, അവിടെ പറയുന്നത് എന്താണ്? എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. കർത്താവ് നമ്മളെപ്പറ്റി വിചാരിക്കുന്നുണ്ടോ? എങ്ങനെ അറിയുന്ന കർത്താവ് നമ്മളെപ്പറ്റി വിചാരിക്കുന്നുണ്ടെന്ന്? എങ്ങനെ അറിയുന്ന കർത്താവ് നമ്മളെപ്പറ്റി വിചാരിക്കുന്നുണ്ടെന്ന്? ആ മോള് കരം പൊക്കി, മോള് പറഞ്ഞാട്ടെ. ഹൗ വി നോ ഗോഡ് നോസ്? ആ മോള് കരം പൊക്കി, ഒന്ന് പറഞ്ഞാട്ടെ മോള്. ആ ആ വി ഹാവ് ടു പ്രേ. മോളൊരു കാര്യം പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ വിചാരിക്കുന്നുണ്ട്. കണ്ടോ, മോള് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മോള് പെട്ടെന്ന് കര ഉയർത്തിയിട്ട് പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെപ്പറ്റി വിചാരിക്കുന്നുണ്ട്. സി, വെൻ വി സിറ്റ് ഹിയർ ഓർ വി സിറ്റ് എനിവെയർ, യു നോ, വെൻ വി ഗെറ്റ് എ ചാൻസ് ടു ലുക്ക് ടു ദ ലോർഡ്, ഓൾവേസ് ലോർഡ് സീസ്. ദൈവം നമ്മളെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ഇനി ദൈവം അറിഞ്ഞാൽ മനുഷ്യൻ അറിയുന്നത് പോലെയല്ല. ദൈവം അറിഞ്ഞാൽ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ അറിയുന്ന പോലല്ല. ദൈവം ഒരാളെ അറിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ സകല വിഷയങ്ങളിലും അവനെ കൂടെ ഇരുന്ന് വഴി നടത്തുവാൻ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രോഗത്തിൻ്റെ അവസ്ഥയ്ക്കകത്തും അനർത്ഥത്തിൻ്റെ അവസ്ഥയ്ക്കകത്തും ക്ഷീണം വരുന്ന അവസ്ഥയ്ക്കകത്തും കരം പിടിച്ചു നടത്തുവാൻ ദൈവം നിന്നെ അറിയുന്നുണ്ടെങ്കിൽ അവൻ മതിയായവനാണ്. അതനുഭവിച്ച എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. കർത്താവിനെ പറ്റി വിചാരമുണ്ട്. എൻ്റെ അവസ്ഥകളിൽ ഞാൻ അസാമീപ്യം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സങ്കീർത്തനകാരൻ പിന്നെയും പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയത്തിൻ്റെ തകർച്ച, ഹൃദയത്തിൻ്റെ തകർച്ച അറിയുന്ന ദൈവമാണ്. ഹൃദയം നുറുങ്ങുമ്പോൾ അവൻ അറിയുന്ന ദൈവമാണ്. ദാവീദ് തന്നെ പറയുകയാണ്, തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ പറയുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു, നീ തൻ്റെ എൻ്റെ സഹായമാണ്. ദൈവം എന്നെ വിചാരിക്കുമ്പോൾ, എന്നെ കരുതുമ്പോൾ, എന്നെ വഴി നടത്തുമ്പോൾ, എനിക്കാവശ്യമാകുന്ന വിടുതലുകൾ അവൻ അയക്കും. ആ ദൈവകരങ്ങളിലേക്ക് വീണ്ടും നമ്മളെ തന്നെ സമർപ്പിപ്പാനിടയായിത്തീരട്ടെ. ഇനിയും അതിനോട് ചേർന്ന്, അല്ലെങ്കിൽ ആ വായിച്ച വചനത്തോട് ചേർന്ന് ചില കാര്യം കൂടെ ചിന്തിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. നീ എൻ്റെ ഭക്തനാകുന്നു, എൻ്റെ ദൈവമേ, നിന്നിൽ ആശ്രയിക്കുന്ന അടിയനെ രക്ഷിക്കണമേ. അവിടെ ദൈവത്തിലുള്ള ആശ്രയം ഒന്നുകൂടെ പറയുക. ഇതിനു ശേഷമായി നമുക്ക് കാണാൻ സാധിക്കും, കർത്താവേ എന്നോട് കൃപയുണ്ടാകണമേ, ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. അടിയൻ്റെ ഉള്ളത്തെ സന്തോഷിപ്പിക്കണമേ ഹോവേ, നിങ്കിലേക്ക് ഞാൻ എൻ്റെ ഉള്ളം ഉയർത്തുന്നു. പിന്നെയും ചോദിക്കുന്നത് ഒരു കാര്യമേ ഉള്ളൂ. എന്താ ചോദിക്കുന്നത്? എന്നോട് എന്തുണ്ടാകണം? കൃപയുണ്ടാകണം. ഒറ്റ കാര്യം താൻ ചോദിക്കുകയാണ് ദൈവത്തോട്, എന്നോട് കൃപയുണ്ടാകണമേ. ഒരുപാട് ലിസ്റ്റുകൾ നിരത്തി വച്ചിട്ട് ഇന്ന കാര്യം കിട്ടണമേ, ലോർഡ് ഐ നീഡ് ദിസ് ദാറ്റ് ദിസ് നെയിം, ആ നെയിം എല്ലാം വരുന്നു. ദാറ്റ് നെയിം പുട്ട് എവേ ആൻഡ് ജസ്റ്റ് ആസ് ലോർഡ് ഐ നീഡ് യുവർ ഗ്രേസ്. ഐ ജസ്റ്റ് പുട്ട് ഓൾ ദ നെയിംസ് വാട്ട് എവർ ഐ നീഡഡ് ആൻഡ് ജസ്റ്റ് ആസ്കിങ് ദ ലോർഡ്സ് ഗ്രേസ്. അതാ ഇവിടെ സംഗീതക്കാരൻ ചെയ്യുന്നത്. എന്നോട് എന്തുകൊണ്ടാണമേ, കൃപയുണ്ടാകണമേ, ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇടവിടാതെ നിലവിളിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കാര്യങ്ങൾ, വിഷയങ്ങൾ അനവധിയുണ്ട്, ഭാരങ്ങൾ അനവധിയുണ്ട്, സാഹചര്യങ്ങളൊന്നും നോക്കാതെ, സമയങ്ങളൊന്നും നോക്കാതെ, മറ്റൊരു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകാതെ, ഇടവിടാതെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നെങ്കിൽ അത് ജീവിതത്തിൽ അനുഗ്രഹമാണ്. മറ്റ് പല കാര്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ ദാവീദ് പറയുന്നത്, ഇടവിടാതെ ഇടവിടാതെ ഞാൻ നിലവിളിക്കുന്നു, ഇടവിടാതെ നിലവിളിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കൃപ ഇന്ന് പകൽക്കാലം നിലവിളിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മൾ കാണും, ദൈവത്തിൻ്റെ ബലം നാം ഏറ്റെടുക്കും. നിലവിളി ഉയരുന്നെങ്കിൽ ദൈവം ഇനി കൃപയാൽ നിറയ്ക്കും കേട്ടോ. ബലഹീനകൾ അപ്പോസ്തലൻ പറഞ്ഞ ബലഹീന തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ ഹാലേലു ശക്തി ഇന്ന് പകൽക്കാലം നാം അനുഭവിക്കും. ഹല്ലേലൂയ, നമ്മുടെ ബലഹീനകളിൽ ഹാലേലൂയ കർത്താവിൻ്റെ ശക്തി പകരപ്പെടുകയാ. നിലവിളിക്കുന്നെങ്കിൽ നിശ്ചയമായി അവൻ്റെ ശക്തി അവൻ അയക്കും. ഹാലേലൂയ. കർത്താവേ എന്നോട് കൃപയുണ്ടാകണമേ, ഇടവിടാതെ ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. ആ നിലവിളിയുടെ ശബ്ദം ഉയരുമ്പോൾ കാണാതെ മറയപ്പെട്ടിരിക്കുന്നൊരു ദൈവമല്ല. നിലവിളിക്ക് മുമ്പാകെ ഇറങ്ങി വന്ന് ആശ്വസിപ്പിക്കുന്ന ആശ്വാസദായകനാണ് അവൻ. നമുക്കറിയാമല്ലോ, പലപ്പോഴും ധ്യാനിക്കുന്നതാണ് ഹന്നയുടെ വിഷയമല്ലേ. ഹന്ന ഇടപെടാതെ ആലയത്തിനകത്തിരുന്നുകൊണ്ട് ഇടവിടാതെ നിലവിളിച്ചുകൊണ്ടിരുന്നു, ഇടവിടാതെ നിലവിളിച്ചുകൊണ്ടിരുന്നു. ഇടവിടാതെ നിലവിളിക്കുമ്പോൾ ഒരു കാര്യം കൊണ്ടുണ്ട്, എല്ലാം പോസിറ്റീവായ കാര്യങ്ങൾ മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നല്ല കേട്ടോ. സാഹചര്യങ്ങളിലെല്ലാവരും പോസിറ്റീവായിട്ട് എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നു ഹന്ന എന്നല്ല അവിടെ കാണുന്നത്. ഒരുപാട് ഹന്ന ജീവിതത്തിൽ ആ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ താൻ ഏറ്റെടുത്തിരിക്കുന്ന ആ വിഷയം, ദിവസനെ പകരുകൊണ്ടിരുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നിന്നുകൾ കൂടെയും കടന്നു പോകേണ്ട വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ദിനംതോറും മുഷിപ്പിച്ചുകൊണ്ടിരുന്നു, അങ്ങനെയുള്ള മുഷിപ്പിക്കൂടെ കടന്നു പോയിട്ടുണ്ട്, നിന്നുകൾ കൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ആ അവസ്ഥകളിലൊന്നും അവൾ ദൈവസന്നിയിൽ വിട്ടുമാറാതെ ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടിരുന്നു. നിലവിളിക്കുമ്പോൾ ദൈവം നിശ്ചയമായിട്ടും സാന്ത്വനപ്പെടുത്തുവാൻ അവൻ കടന്നു വന്ന് തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ഹന്നയ്ക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങളുടെ വഴിയെ തുറന്നു കൊടുക്കുവാനിടയായി. ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ ഇടവിടാതെ വിഷയങ്ങളെ നാം ദൈവസന്നിധിയിൽ കൊടുക്കുമ്പോൾ നിശ്ചയമായി നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. അവിടെ പിന്നെയും താൻ അവിടെ ദാവീദ് പറയുന്നത് പ്രാർത്ഥനയുടെ വിവിധമായ അനുഭവങ്ങളെപ്പറ്റി ഷെയർ ചെയ്യുകയാണ്. കഷ്ടദിവസത്തിൽ ദൈവത്തോട് സംസാരിക്കും, ദൈവത്തോട് വിളിച്ചപേക്ഷിക്കും. അവിടെ ദൈവത്തിൻ്റെ ആ അനുഭവങ്ങളെ, അല്ലെങ്കിൽ എത്രമാത്രം ദൈവത്തിൻ്റെ അനുഭവം ശ്രേഷ്ഠമാണെന്നാണ് എട്ടാം വാക്യത്തിൽ പറയുന്നത്. കർത്താവേ, ആ കണ്ടോ, അവിടെ താൻ പറയുന്നത് ഒറ്റ ഒരു കാര്യം, കർത്താവേ ദേവന്മാരിൽ നിനക്ക് തുല്യനായവനില്ല എന്ന് പറഞ്ഞാൽ ഇനി മറ്റ ഒരുത്തനും കർത്താവിൻ്റെ പ്രവൃത്തിയെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് തുല്യം പറയുവാനായിട്ട് എൻ്റെ മുമ്പിൽ ആരുമില്ല. നീയാണ് സകലത്തിനും ഉടയവൻ. അപ്പൊ പ്രാർത്ഥനയ്ക്കകത്ത് ചെവി ചായ്ക്കണമേ എന്ന് പറഞ്ഞു, കഷ്ടദിവസത്തിൽ വിളിച്ചപേക്ഷിച്ചു ദൈവത്തിൻ്റെ പ്രവൃത്തിയെ. ഹല്ലേലൂയ, തൻ്റെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി വരുവാൻ, നിലവിളിക്കുവാൻ താൻ തയ്യാറായി. എന്നാൽ ഇപ്പോൾ ഈ സങ്കീർത്തന ഭാഗത്തിൻ്റെ മധ്യഭാഗത്ത് വരുമ്പോൾ ഇപ്പോൾ താൻ പറയുന്നത് കർത്താവേ ദേവന്മാരിൽ നിനക്ക് തുല്യനാരുമില്ല, നിനക്ക് തുല്യനാരുമില്ല. കർത്താവേ നീയാണ് സകലത്തിനും ഉടയവൻ, നീയാണ് സകലത്തിനും അധികാരി, നീയാണ് സകലത്തിനും അധികാരമുള്ളവനെന്ന് അവൻ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. ഹല്ലേലൂയ. ഇതൊരു ദൈവത്തിൻ്റെ ജീവിതത്തിലെ ധൈര്യമാണ്, ഉറപ്പാണ്. അതുകൊണ്ടാണ് പറയുന്നത് നിൻ്റെ പ്രവൃത്തികൾക്ക് തുല്യമായൊരു പ്രവൃത്തിയുമില്ല. ഇനി എന്തെല്ലാം ശത്രുവിൻ്റെ പ്രവൃത്തി എനിക്കെതിരെ വന്നോട്ടെ, ശത്രുവിൻ്റെ എന്തെല്ലാം പ്രവൃത്തികൾ എനിക്കെതിരെ വന്നോട്ടെ, എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കപ്പുറമായി, എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കപ്പുറമായി മറ്റൊരു പ്രവൃത്തിയും എൻ്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, നടക്കത്തില്ലെന്ന് ദാവീദ് പറയുകയാണ്. വിശ്വസിക്കുന്നു എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കപ്പുറമായി മറ്റൊരു പ്രവൃത്തിയില്ല. ശത്രുവിൻ്റെ ഏത് പ്രവൃത്തിക്കും അപ്പുറമാണ് യേശു കർത്താവിൻ്റെ പ്രവൃത്തി. ഇന്ന് വൽക്കാലം ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നാം മരണിക്കണം. അവിടെ പറയുന്നു മറ്റ് എല്ലാവരും ഇനി ഉണ്ടാക്കിയ സകലജാതിയുടെ മുമ്പിൽ നമസ്കരിക്കും. നിൻ്റെ പ്രവൃത്തിയെപ്പോലെ ഒരു പ്രവൃത്തിയില്ല. എന്നോട് ചേർന്ന് എൻ്റെ 13-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. നിന്റെ ദയ വലിയ, നാം പാടും എന്നോടുള്ള ദയ വലിയതല്ലയോ. ഈ ദയ വലുതായി തീരാനുള്ള കാരണം എന്താ? ഈ ദയ എങ്ങനെ ഇത്രമാത്രം വലുതായിത്തീരുന്നത്? ഈ ദയ എങ്ങനെയാണ് ഇത്രമാത്രം വലുതായിത്തീരുന്നത്? നമുക്ക് കർത്താവിൻ്റെ മേശയിൽ നിന്ന് പങ്കാളികളാകുവാൻ നാം ഹല്ലേലൂയ ഹൃദയംഗമായി പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഈ ദയ വലുതായിത്തീരുന്നത്, നീ എൻ്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. എന്താണ് ഈ അധമപാതാളം? എന്താ അധമപാതാളം? ആർക്കും ചെന്ന് വിടുവിപ്പാൻ കഴിയാത്ത സ്ഥലമാണ്. യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ ദുഷ്ടക്രിയകൾ പ്രവൃത്തികൾ ചെയ്യുന്നവർ അധമപാതാളത്തിൽ ചെന്ന് അവസാനിക്കുന്നു. ഇനി അവിടെ നിന്ന് രക്ഷയില്ല. അങ്ങനെയെങ്കിൽ പുതിയ നിയമ ഇസ്രായേൽ ആയിരിക്കുന്ന നമുക്ക് എവിടെ നിന്നാണ് രക്ഷ വന്നത്? എവിടെ നിന്നാണ് നമുക്ക് വിടുതൽ വന്നത്? എവിടെ നിന്നാണ് നമ്മുടെ രക്ഷ വന്നത്? കർത്താവ് ഒരുക്കി തന്ന അവൻ ഹല്ലേലൂയ നമുക്ക് വേണ്ടി അകൃത്യയാഗമായി തീർന്ന കരുണാസമ്പന്നത നിമിത്തമാണ് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിച്ച അനുഭവങ്ങളൊക്കെ. അതാണ് പറഞ്ഞത്, നീ എൻ്റെ പ്രാണനെ പാപത്തിൽ നിന്ന്, ദമപാതാളത്തിൽ നിന്ന്. ഓ ലോർഡ്, നത്തിങ് ക്യാൻ ഡു ദാറ്റ്. ഒന്നിനും അത് റീപ്ലേസ് ചെയ്യുവാൻ സാധ്യമല്ലായിരുന്നു. ഓ, എന്നാൽ സ്വന്തം പുത്രനെ അയച്ച് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം കൊടുത്തു. ദൈവമക്കളെ, ആ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നാം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ രക്ഷയുടെ സന്തോഷം നാം ഏറ്റെടുത്ത് കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാൻ, അവൻ്റെ കൽപ്പന അനുസരിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്തുവല്ലോ. ആ ദൈവത്തിൻ്റെ പ്രവൃത്തി എത്രയോ ശ്രേഷ്ഠകരമാണ്. അവൻ എൻ്റെ പ്രാണനെ വിടുവിച്ചു, മണ്ണത്തുനിന്ന് ശാപത്തുനിന്ന് എന്നെ കരയേറ്റി. ഹല്ലേലൂയ, ആ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഓർത്ത് നമുക്ക് കർത്താവിന് മഹത്വമർപ്പിക്കാം. ഹല്ലേലൂയ, അവൻ നമുക്ക് വേണ്ടി ജീവനെ നൽകിയവനാണ്. അതിനോട് ചേർന്ന് ചില വേദഭാഗങ്ങളുടെ വായിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് ഒന്ന് പത്രോസ് എഴുതിയ 1 പീറ്റർ 4 12-17. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, വേദഭാഗങ്ങൾ നാം ചിന്തിച്ചു. ഹല്ലേലൂയ, ഇവിടെ നാം വായിച്ചത്, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ച് പോകരുത്. ഇന്ന് ഉള്ള കാലഘട്ടങ്ങളിൽ, എന്നാൽ നമുക്ക് 1-ാം നൂറ്റാണ്ടിലെ സഭ അനുഭവിച്ച പീഡനങ്ങൾ നമുക്കറിയാം. അന്ന് അവർ കടന്നുപോയ വിഷയങ്ങൾ അവരെ ഒറ്റപ്പെടുത്തി, അല്ലെങ്കിൽ കർത്താവിനെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്കറിയാം, റോമ അല്ലെങ്കിൽ റോമൻ മെമ്പർഷിപ്പിൽ അവർക്ക് വേണ്ടുന്ന സ്വാതന്ത്ര്യങ്ങളുടെ ആരംഭഘട്ടങ്ങൾ യഹൂദന്മാർക്കുണ്ടായിരുന്നു. എന്നാൽ ക്രൈസ്തവ ആരാധനയുടെ, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് എന്നുള്ള ആ പേര്, അല്ലെങ്കിൽ ആ പദത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഇവരുടെ അടിസ്ഥാനം എന്താണെന്ന് അവർ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ, ഇവരിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഇവരിലുള്ള ആരാധനയുടെ, അല്ലെങ്കിൽ ഇവരിലുള്ള ആ പ്രത്യേകത എന്താണെന്ന് അവർക്ക് പിടികിട്ടിക്കഴിഞ്ഞപ്പോൾ, ഇല്ല, ഇവരെ നിർമൂലനം ചെയ്യണം, ഇവരെ ഇല്ലായ്മ ചെയ്യണമെന്നുള്ള വലിയ നിയമങ്ങൾ അവിടെ പുറപ്പെടുവിക്കാനിടയായി. അതിനനന്തര ഫലമായിട്ട് അനേക വ്യക്തിജീവിതങ്ങളെ പിടിച്ച്, നമുക്കറിയാം, ചക്രവർത്തിമാരുടെ ആ ഭരണങ്ങളിൽ, നീറോ തുടങ്ങി, കൈസർ തുടങ്ങി അവരുടെ ഭരണങ്ങളിലൊക്കെ അനേകരെ പിടിച്ച് അവർ മൃഗങ്ങളുടെ മുമ്പിലേക്ക്, ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന മൃഗങ്ങളുടെ മുമ്പിലേക്കും, അങ്ങനെയുള്ള തീയുടെ, അല്ലെങ്കിൽ കൈകാല് കെട്ടി മറ്റ് മൃഗങ്ങൾ അവരുടെ മുമ്പിൽ, അവരുടെ പുറത്തുകൂടെ യാത്ര ചെയ്യുവാനോ, അല്ലെങ്കിൽ അവരുടെ പുറത്തുകൂടെ ഓടിക്കുവാൻ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അന്ന് അയച്ച് ജനങ്ങൾ അനേകരന്ന് രക്തസാക്ഷികളായി തീരുവാനിടയായി. എന്നാൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട അപ്പോസ്തലന് ഇത് എഴുതുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എന്തെങ്കിലും ഒരു രോഗമോ എന്തെങ്കിലും ഒരു ചെറിയ കടഭാര ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ല ഇവിടെ പറയുന്നത്. അഗ്നിശോധനയെന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് നോട്ട് ലൈക്ക് എ സിമ്പിൾ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കാര്യമല്ല. അത് അതിനകത്ത് ആ ദൈവനാമവുമായിട്ട് അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വലിയ അല്ലെങ്കിൽ പ്രതിസന്ധികൾ അല്ലെങ്കിൽ കൊടുങ്കാറ്റുകൾ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാതൃരാജ്യത്തും അങ്ങനെയുള്ള ഇന്ന് ഇപ്പം എല്ലാ ആഗോള വ്യാപകമായ സുവിശേഷത്തിന് ഇന്ന് വരുന്ന എതിർപ്പുകൾ അനേക സ്ഥലങ്ങളിൽ ദൈവദാസന്മാരെ പിടിച്ചുകൊണ്ടുപോയി അവരെ ഹാലലുയ ബുദ്ധിമുട്ടിലേക്കും പീഡനങ്ങളിലേക്കും കൊണ്ടുവന്ന അനുഭവങ്ങൾ നാം കാണുന്നതാണ്. എന്നാൽ ആ ഒരു അനുഭവത്തെ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ട് നമുക്ക് വായിക്കാം, അത് ധ്യാനിപ്പനടയായിത്തീരട്ടെ. അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. അതിശയിച്ചു പോകരുതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പോലെ അല്ലെങ്കിൽ ലോകം പറയുന്നത് പോലെ ലോകം വിചാരിക്കുന്നത് പോലെ നിങ്ങൾ വിചാരിക്കുവാൻ ചിന്തിക്കുവാൻ ഉള്ളവരല്ല. നിങ്ങളിൽ ഒരു വ്യത്യാസമുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ ഹാലലൂയ അല്ലെങ്കിൽ നാം ഏറ്റെടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ഹാലലൂയ ആ കൽപ്പനയെ നാം അനുസരിച്ച് ദൈവത്തിൻ്റെ സാക്ഷികളായി നാം നിലകൊള്ളുമ്പോൾ ഇല്ല യഥാർത്ഥ സത്യത്തിനെതിരെ ഹാലലൂയ യാഥാർത്ഥ്യത്തിന് മുമ്പാകെ നാം നിലകൊള്ളുമ്പോൾ അതിനെതിരായി വരുന്ന സകല പ്രതിസന്ധിക്കകത്തും ഇനി ആരത് കൊണ്ടുവന്നാലും അതിൻ്റെ മുമ്പാകെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കി തന്ന ഈ സന്തോഷം, ഈ ആനന്ദം, രക്ഷയുടെ സന്തോഷം നാം അന്ത്യത്തോളം മുറുകെ പിടിക്കേണ്ടവരാണ്. പരിശുദ്ധാത്മാവിനെ ആ ഒരു അനുഭവത്തിൽ കൂടെയാണ് ഇന്ന് വൽക്കാലരോട് സഫറിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും കേട്ടതിൻ്റെ പുറകെ, എന്തെങ്കിലും കേൾക്കുന്നതിൻ്റെ പുറകെ, ആരെങ്കിലും പറഞ്ഞതിൻ്റെ പുറകെ തീരാനുള്ള പരിപാടിയല്ല. നാം ഏറ്റെടുത്ത് തീരുമാനമെടുത്തിറങ്ങിയിരിക്കുന്നത് ഓർത്തോണം കേട്ടോ. അവരെന്നെ ഇങ്ങനെ പറഞ്ഞു, അവരെന്നെ ഇങ്ങനെ ചെയ്തു, അവരെങ്ങനെ ഇങ്ങനെ പറഞ്ഞു, അവരെന്ന ചില പിള്ളേർ പറയത്തില്ല എന്നെ ഇങ്ങനെ ഇങ്ങനെ നുള്ളി ഇങ്ങനെ. അതൊന്നും അല്ല ഇത് അപ്പോസ്തലം പറയുന്നത്. നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന രക്ഷ, നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന സ്വർഗീയ സന്തോഷമുണ്ട്. അതിൽ നിന്ന് നിങ്ങളെ അടർത്തിക്കളയുവാൻ ഏത് സാമ്രാജ്യം, ഏത് രാജ്യം, ഏത് വ്യക്തികളും കൊണ്ടുവരുന്ന വിഷയത്തിനകത്ത് നിങ്ങൾ സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, രക്ഷകന് വേണ്ടി ഹൃദയം കൊടുക്കുന്നവർ, സമർപ്പിക്കുന്നവരായിരിക്കണോ. കർത്താവിൻ്റെ മേശയിൽ നിന്ന് പകളകളാകുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകേണ്ട വലിയ തീരുമാനമുണ്ട്. കർത്താവ് വരുവോളം നാം അവൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഹാലലൂയ ഈ അനുഭവത്തിൽ നിന്ന് പങ്കാളികളാകുകയാണ്. എന്നാൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന കാലഘട്ടമാണ്. എപ്പോഴാണ് ഇന്നിപ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യും, നാളെ ഇവിടുത്തെ നിയമങ്ങളും മാറിക്കൂടാ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഏത് സമയത്തും ഇവിടെയുള്ള നിയമങ്ങൾക്ക് മാറ്റം വരാം, മാറ്റം വരാം. ഏത് ഇംഗ്ലീഷ് രാജ്യങ്ങളാണെന്ന് പറഞ്ഞ് നിയമം മാറത്തില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നിയമം മാറ്റം സംഭവിക്കാം. എന്നാൽ ഹല്ലേലൂയ അപ്പോസ്തലം പറയുന്നത്, ഹല്ലേലൂയ പത്രോസ് പറയുന്നത്, നിങ്ങൾക്ക് വന്നു വെച്ച് അതിശയിച്ചു പോകരുത്. കാരണം എന്താണ്? ഞങ്ങളെല്ലാം ഗോത്രൂ ചെയ്തവരാ. ഇത് പറയണമെന്നുണ്ടെങ്കിൽ ചുമ്മാ കയറി പറയാൻ പറ്റുമോ? ഇത് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടെ പോയവർക്കെ ഇത് പറയാൻ പറ്റത്തുള്ളൂ. ചുമ്മാ കയറി പറയുന്ന കാര്യമല്ല. ചുമ്മാ കയറി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോവാം, ആർക്കാ പറയാൻ പറ്റാത്തെ? നിങ്ങൾ അങ്ങനെ ആവും, ഇങ്ങനെ ആവും, അങ്ങനെ വരും, ഇങ്ങനെ വരും. അതല്ല ഇത്. ഒരു ഫ്ലൈറ്റ് കാണുന്ന നാലെണ്ണം കാണുന്ന അതല്ല, നാല് ഫ്ലൈറ്റും അഞ്ച് ഫ്ലൈറ്റും അതല്ല വിഷയം. ഇവിടെ പറഞ്ഞത് ദൈവത്തിൻ്റെ നാമനിമിത്തം, ഈ നാമനിമിത്തം, ഹല്ലേലൂയാ, ഈ നാമനിമിത്തം നിങ്ങളുടെ കടന്നു പോകേണ്ട വിഷയങ്ങളുണ്ട്. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ഉറപ്പോടെ ധൈര്യത്തോടെ ഈ നാമം നിൽക്കും നിലനിൽക്കണമെന്നാണ് ഈ വചന നിമിത്തം പത്രോസ് സംസാരിക്കുന്നത്. ഇനി അവിടെ പറയുകയാണ് 13 ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്തോറും നിങ്ങൾ ദുഃഖിച്ചിരിക്കുവീനെന്നാണ് പറഞ്ഞത്. പറഞ്ഞാട്ടെ, പങ്കുള്ളവരാകും തോറും കർത്താവ് ഹല്ലേലൂയ കർത്താവിൽ സന്തോഷിച്ചുകൊള്ളുവീ. കാരണം എന്താണ്? ഈ റിവാർഡ് ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്ന റിവാർഡല്ല. ദി അപ്പോസ്റ്റൽസ് ആർ സീൻ ആൻഡ് ദേ ഹാവ് സീൻ ദ റിയാലിറ്റി. അവർക്ക് മനസ്സിലായത് എന്താണ്? ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്ന ഒരു റിവാർഡിൻ്റെ പുറകെ അല്ല ഞങ്ങൾ ഇറങ്ങി തിരിച്ചേക്കുന്നത്. വി ആർ നോട്ട് ലുക്കിംഗ് ഫോർവേഡ് ഫോർ എ റിവാർഡ് ടു ഗെറ്റ് ഇൻ ദിസ് എർത്ത്, ബട്ട് വി ഹാവ് ടു ലുക്ക് ഫോർവേഡ്. ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു വലിയ റിവാർഡുണ്ട്. അതാണ് അവർ കണ്ടത്, അതിനു വേണ്ടിയാണ് ഇറങ്ങി തിരിച്ചത്. ഹല്ലേലൂയ, മറ്റൊന്നിൻ്റെ മുമ്പിൽ ഹല്ലേലൂയ വീണു പോകുവാനല്ല, ഉറപ്പോടെ നിന്ന് അത് പ്രാപിക്കുവോളം അവന് വേണ്ടി മുന്നേറുവാനാ ദൈവം വിളിച്ചതെന്നുള്ള വലിയൊരു ധൈര്യം വെളിപ്പെടുകയാണ്. അങ്ങനെ ഈ കഷ്ടങ്ങളിൽ സന്തോഷിച്ച് പ്രയാസങ്ങളിൽ സന്തോഷിച്ച് കഷ്ടങ്ങളിൽ കൂടെ സന്തോഷിച്ച് നിങ്ങൾ എങ്ങോട്ടായിത്തീരുമെന്നാണ് പറഞ്ഞത്. ഷോർട്ട് കട്ട് എങ്ങോട്ട് പോവുക? ഈ വഴി കൂടെ എങ്ങോട്ടാണ് പോകുന്നത്? ഈ വഴി കൂടെ ചെന്ന് ചേരാൻ പോകുന്ന സ്ഥലമാണ് പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ അങ്ങനെ നിങ്ങൾ അവന്റെ തേജസിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. നമ്മൾ പാടത്തില്ലേ, എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം. കാരണം ഈ ആനന്ദം ഇവിടെ ഈ ഭൂമി പാട്ട് പാടി രണ്ട് കൈയടിച്ച് തീരുന്ന ഒരു ആനന്ദത്തിന് വേണ്ടിയല്ല. മനസ്സിലാകുന്നുണ്ടോ? കാരണം ഭൂമിയുടെ എല്ലാ സിസ്റ്റങ്ങളും മാറും. ഇവിടുത്തെ നമ്മളെല്ലാം ഏത് സിസ്റ്റം ഉപയോഗിച്ചാൽ ഇതെല്ലാം ഇവിടെ തീരും. ഇതെല്ലാം ഭൂമിയിൽ മറയപ്പെടാനുള്ളതാണ്. ഇവിടെ ഒന്നും നിലനിൽക്കുന്ന ഒരു സിസ്റ്റവും ഇല്ല. എന്നാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചെങ്കിൽ അവനോട് കൂടെ ഹല്ലേലൂയ അവൻ്റെ നാമത്തോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ എന്തുണ്ടാകും? ഹല്ലേലൂയ തേജസ്സിൻ്റെ ഹല്ലേലൂയ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. അവിടെ പറയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ഭാഗ്യാവസ്ഥകൾ വരുമെന്ന്. എന്ത് ഭാഗ്യമാണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്? എന്ത് ഭാഗ്യമാണ് നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത്? ഇനി പറയാൻ പോകുന്ന ഭാഗ്യമാണ് 14 പറയുന്നത്, ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന സഹിക്കേണ്ട വന്നാൽ. ദൈവമക്കളെ, ഒന്നും മറന്നു പോകരുത്, ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നിന്ന സഹിക്കേണ്ട വന്നാൽ. ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം എന്തുണ്ട്? നിന്നയുണ്ട്. എല്ലാവരും നമ്മളെ മൈൻഡ് ചെയ്യുന്നതല്ല. ക്രിസ്തുവിൻ്റെ നാമം ധരിക്കുമ്പോൾ എല്ലാവരും എന്നെ മൈൻഡ് ചെയ്യുന്നല്ല. ഞാൻ സൊസൈറ്റിയിൽ ഏറ്റവും വലിയ ആളായി തീർന്നെന്നല്ല. എല്ലാവരും എന്നെ ഹല്ലേലൂയ സപ്പോർട്ട് ചെയ്യുമെന്നല്ല. ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്നയുണ്ട്. അതാണ് നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. കാരണം എന്താണ്? നിങ്ങൾ സഹിക്കുമ്പോൾ എന്തുണ്ട്? മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നല്ലോ. അപ്പൊ എന്തിനാ ദൈവാത്മാവ് എൻ്റെ മേൽ തന്നത്? പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ തന്നത് എന്തിനു വേണ്ടിയാ? പരിശുദ്ധാത്മാവിൽ ഞാനിവിടെ ആരാധിച്ചത് എന്തിനു വേണ്ടിയാ? ഓഹോ, നിന്ന വരുമ്പോൾ, ക്ഷീണം വരുമ്പോൾ, ഹല്ലേലൂയ ഈ നാമനിമിത്തോ. വിഷയങ്ങളുടെ മുമ്പിൽ എന്നെ നിലനിർത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഞാനിവിടെ രണ്ട് കൈയടിച്ചത് കൊണ്ട് പാട്ട് പാടുന്നതെല്ലാം നമ്മുടെ വർഷിപ്പിൻ്റെ ഭാഗമാണ്. അതെല്ലാം നാം ചെയ്യേണ്ടതാണ്. വർഷിപ്പിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഹിംസും സോങ്സും പിന്നെ മെസ്സേജും എല്ലാം വർഷിപ്പിൻ്റെ പാർട്ടാണ്. ബട്ട് ആ വിഷയങ്ങളുടെ നടുവിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ എനിക്ക് നൽകിയിരിക്കുക. നിങ്ങളുടെ മേൽ ആവസിക്കുന്നല്ലോ ദൈവത്തിൻ്റെ ആത്മാവ്, നിങ്ങളെ നടത്തുന്നുവല്ലോ. ഞാനൊന്നുകൂടെ ആഴമായിട്ട് അവിടെ ഇറങ്ങുക. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ നിയന്ത്രിക്കുന്നുവല്ലോ. ഞാൻ ചിന്തിച്ച്, ദൈവാത്മാവ് പ്രാപിച്ചവർ, ദൈവഭക്തന്മാർ ഈ നാമത്തെ എതിർത്ത് പറയാൻ പറഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ തോളയിട്ടുകൊണ്ട്, കുഞ്ഞുങ്ങളെ തോളയിൽ വെച്ചുകൊണ്ട്, 22 വയസ്സുള്ളവരും 40 വയസ്സുള്ളവരും കൊച്ചു കുഞ്ഞുങ്ങളെ തോളയിൽ വെച്ചുകൊണ്ട് അവർ തീരുമാനം മാറ്റി പറഞ്ഞില്ല. ഈ നാമം നിങ്ങൾ മാറ്റി പറഞ്ഞാൽ നിങ്ങളെ വെറുതെ വിടാമെന്ന് പറഞ്ഞു. കാരാഗ്രഹത്തെ അടച്ചവരുണ്ട്. എന്നാൽ കൊച്ചു കുഞ്ഞുങ്ങളെ അവർ തോളയിൽ വെച്ചതുകൊണ്ടും അവരാ നാമം മാറ്റി പറഞ്ഞില്ല കേട്ടോ. അവർ കണ്ടത് തേജസ്സിൻ്റെ ദൈവത്തെയാണ് അവർ കണ്ടത്. അവരെ സ്നേഹിച്ച ദൈവത്തെ കണ്ടു. ഇവിടെ ലോകത്തിൽ ഞങ്ങൾക്ക് നഷ്ടമായാലും ഞങ്ങൾക്കൊരു നിത്യമായ വാസമുണ്ട്. ഉടബല ഷൗഡാറബാലവ, ഞങ്ങൾക്ക് നിത്യമായൊരു സന്തോഷമുണ്ട്. ഓ റിഖമന സിയാന്ധന, ഞങ്ങൾക്ക് നിത്യമായൊരു അനുഭവമുണ്ട്, നിത്യമായൊരു ആനന്ദമുണ്ട്. ഞങ്ങളതുകൊണ്ട് ഈ സഫറിങ് ഏറ്റെടുക്കുകയാണ്, ഇതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. വി ആർ നൗ റിജോയ്സിങ് ഇൻ ദ സഫറിങ്. ഹല്ലേലൂയ. ഓ, ഞങ്ങൾ റിജോയ്സ് ചെയ്യുന്നു. വി ആക്സെപ്റ്റ് ദി സഫറിങ്. ഹല്ലേലൂയ. ഈ ശോധന ഞങ്ങൾ എടുത്തതുകൊണ്ട് ഞങ്ങളിതിനെ ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ ആ വിമർശനങ്ങളെ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ ആ ഹാല ചലഞ്ചുകളെ ഏറ്റെടുക്കുന്നു. ഞങ്ങൾക്കെതിരായി വന്ന നിന്ദകളെ ഏറ്റെടുക്കുന്നു. ഞങ്ങൾക്കെതിരായി വന്ന സംസാരങ്ങളെ ഏറ്റെടുക്കുന്നു. ഞങ്ങൾക്കെതിരായി വന്ന ഭാവങ്ങളെ ഏറ്റെടുക്കുന്നു. ഞങ്ങൾക്കെതിരായി വന്ന വിഷയങ്ങളെ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവർ വേറിയാണ്. അവർ കണ്ടത് അവരെ ഉദ്ധരിക്കുവോ. ഒരു രാജാ കാലം ആ കർത്താവിനെ ഈ മേശയോട് ചേർന്നപ്പാ എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിഷയങ്ങളുടെ നടുവിൽ കർത്താവെ എന്നെ ഉദ്ധരിക്കുവാൻ ഒരു രക്ഷകനുണ്ട്. അവൻ എൻ്റെ ഉദ്ധാരകനാണ്. അവൻ എന്നെ സ്നേഹിച്ചവനാണ്. ഇനി അത് അനുഭവിച്ച് അതിനെ ഏറ്റെടുത്ത് ദൈവകരങ്ങളിലേക്ക് 19 കാണാൻ സാധിക്കും. അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നു, നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ പരമേൽപ്പിക്കട്ടെ. അങ്ങനെ ഇങ്ങനെയുള്ള വിഷയങ്ങളല്ല അവിടെ പറഞ്ഞത്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോയി അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്ന് പ്രാണനെ അറി പരമേൽപ്പിക്കട്ടെ. വിളിച്ച ദൈവത്തിൻ്റെ കൈ പാറിനെ പരമേൽപ്പിക്കട്ടെ. ഇതാണ് അപ്പോസ്തലന് ഒരു ആകത്തുക. ഒരു ദൈവത്തിൻ്റെ കർത്താവിനെ കൽപ്പനകൾ അനുസരിച്ച് ഈ രക്ഷയുടെ സന്തോഷം പ്രാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ വിഷയങ്ങളുടെ നടുവിൽ നിലനിൽക്കേണ്ട ആ പ്രവൃത്തിയെപ്പറ്റിയാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിതനായി ആ അനുഭവത്തിൽ ഹല്ലേലൂയ നമ്മെ പ്രകാരമായി തീരണം. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഇഷ്ടപ്രകാരം ആ 19 കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം മറ്റൊരു കാര്യത്തിന് വേണ്ടിയല്ല കേട്ടോ. അവിടെ പല വിഷയങ്ങൾ വന്നു, പല പേരുകൾ അവിടെ വന്നു. ലോകപ്രകാരമുള്ള നിങ്ങളെല്ലാവരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കാൻ വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്രയേ വേണ്ടത്. ഈ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്താട്ട് ഈ നാമം ധരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പാ, നീ ഞങ്ങൾക്ക് വേണ്ടി സകലതും ഏറ്റെടുത്ത് ക്രൂശിൽ കർത്താവേ വേദന ഞങ്ങളേക്ക് വേണ്ടി കർത്താവെ നീ ചുമന്ന് ഞങ്ങളുടെ ഹല്ലേലൂയ പാപത്തിന് വേണ്ടി പരിഹാരമൊരുക്കി. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന വിലയേറിയ രക്ഷയ്ക്കായി കർത്താവിനെ മഹത്വമർപ്പിക്കാം. നമുക്കിപ്പം കൃഷ്ണമരത്തിൽ ധ്യാനിക്കുന്ന ഒരു വേദ ഒരു ഒരു പാട്ടിൻ്റെ ഇടയിൽ പാടാം. കൃഷ്ണമരത്തിൽ ധ്യാനിപ്പാനിടയായി തീരട്ടെ.